കേദാറിലേക്കുള്ള യാത്രയെക്കുറിച്ചായിരുന്നു പറയേണ്ടിയിരുന്നത്. അതായത് കേദാറിലേക്ക് സോനാപ്രയാഗിൽ നിന്ന് നടന്നോ കുതിരപ്പുറത്തോ അങ്ങനെ എത്താമെന്നായിരുന്നു പറഞ്ഞു വന്നത്. അതിലും ഉപരി ആ മഞ്ഞു വീഴുന്ന മലകളിൽ വിയർത്തൊളിച്ച് കുനിഞ്ഞു നടക്കുന്ന കൊച്ചു മനുഷ്യരാണ് മറ്റുള്ളവരുടെ ഈ തീർത്ഥാടകരെ കൊണ്ടുപോകുന്നത്. അവരാണ് യഥാർത്ഥ തീർത്ഥാടകരെന്നായിരുന്നു രാജൻ കാക്കനാടൻ പറഞ്ഞിരുന്നത്. അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അടുത്തത് കേദാർനാഥിനെ കുറിച്ചാണ്. കേദാർനാഥിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ്. കേദാർനാഥിലേക്കുള്ള യാത്രയിൽ ഒരു ചെറിയ ക്ഷേത്രം അദ്ദേഹം കാണുകയാണ്. അതിൽ ശിവൻ്റെ ക്ഷേത്രമായിട്ടാണ് മനസ്സിലായത്. അവിടെ കണ്ട മൂർത്തിക്ക് വലിയ കുണ്ഡലങ്ങളും ഉരുണ്ട നേത്രങ്ങളും കൊമ്പൻ മീശയും ഉണ്ടായിരുന്നു. വലത്തെ കയ്യിൽ ഒരു വലിയ ഗദ പിടിച്ചിരുന്നു. അതിനു സമീപം വിചിത്ര വേഷധാരിയായ ഒരു ടിബറ്റുകാരൻ ഇരുന്ന് ചെണ്ടയിൽ ആഞ്ഞടിക്കുകയും ജയ് കേദാർനാഥ് എന്ന് വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറേ നടന്നപ്പോൾ അവിടെ ഒരു ഗുഹ കാണുകയും ആ ഗുഹയിൽ നിന്നും പുക വെളിയിലേക്ക് വരുന്നത് കണ്ടു. കുറേ നേരം അതിനുള്ളിൽ ചെലവഴിക്കാമെന്ന് തീരുമാനിക്കുകയും അദ്ദേഹം അതിൻ്റെ കവാടത്തിലെത്തുകയും ജയ് ഭോലേനാഥ് എന്ന് വിളിച്ചു പറഞ്ഞു. അകത്തു നിന്ന് ജയ് കേദാർനാഥ് എന്ന മറുപടി ഉയർന്നപ്പോൾ അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ കടക്കുകയും അതിനുള്ളിൽ ജടകെട്ടിയ മുടിയും താടിയുമുള്ള ഒരു സ്വാമി അവിടെ ഇരിക്കുന്നത് കാണുകയാണ് ചെയ്യുന്നത്. അയാളുടെ അടുത്തു തന്നെ ഒരടുപ്പിൽ തീ കത്തുന്നുണ്ടായിരുന്നു. സ്വാമി ശരീരമാസകലം ഭസ്മം പൂശിയിരുന്നു. അതായത് കേദാർനാഥിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഒരു ക്ഷേത്രം കാണുകയും അതിന് സമീപത്ത് ഒരു ഗുഹ കണ്ടപ്പോൾ അതിൽ പോയി താമസിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് അതിൽ നിന്ന് ജയ് കേദാർനാഥ് എന്ന മറുപടി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ കടക്കുകയും അതിനുള്ളിൽ ജടകെട്ടിയ മുടിയും താടിയുമുള്ള ഒരു സ്വാമി അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. അയാളുടെ അടുത്ത് തന്നെ ഒരടുപ്പിൽ തീ കത്തുന്നുണ്ടായിരുന്നു. സ്വാമി ശരീരമാസകലം ഭസ്മം പൂശിയിരുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സ്വാമി ഉത്തരം പറഞ്ഞു. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണെന്നും, അതായത് സ്വാമി തൻ്റെ കഥ പറയാണ്, മഹാരാഷ്ട്രക്കാരനാണെന്നും സന്യാസം സ്വീകരിച്ചിട്ട് 14 വർഷങ്ങളായെന്നും ഗുരുസ്ഥാനം ഉത്തരകാശിയുള്ള ഒരു മലയാണെന്നും അവിടെ ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഗുരു പാർത്തിരുന്നുവെന്നും സമാധി, അതായത് സന്യാസിമാർ മരിക്കുന്നതിന് സമാധി എന്നാണ് പറയുക, ആ ഗുരു സമാധിയായിട്ട് 2 കൊല്ലം കഴിഞ്ഞു എന്നും സ്വാമി പറഞ്ഞു. സ്വാമിയിൽ നിന്ന് സംസാരിച്ചതിൽ നിന്നും കേദാറിലേക്ക് അധിക ദൂരമില്ലെന്ന് മനസ്സിലാവുകയാണ് അദ്ദേഹത്തിന്. അങ്ങനെ ഈ സ്വാമി നാഗസ്വാമിമാരെ പറ്റിയും അവരുടെ ഉൽപ്പത്തിയെപ്പറ്റിയും മനസ്സിലാക്കുകയാണ്. പലതും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ആ സ്വാമിയിൽ നിന്നും കഴിഞ്ഞു. ഹിന്ദുമത പൂജാരികളായ ബ്രാഹ്മണരുടെ സ്വാർത്ഥതയും സനാതനധർമ്മത്തിൻ്റെ അടിത്തറയിളക്കിയ അവസരത്തിൽ ശ്രീബുദ്ധൻ, വർദ്ധമാന മഹാവീരൻ തുടങ്ങിയ ക്ഷത്രിയ രാജകുമാരന്മാർ ധർമ്മ സംരക്ഷണാർത്ഥം രംഗത്തിറങ്ങുകയും അവ സ്വാർത്ഥമതികളായ ബ്രാഹ്മണരാൽ മോശമാക്കപ്പെട്ട ആരാധന രീതികളെയും യാഗാദി കർമ്മങ്ങളെയും എതിർത്തു. ആ എതിർപ്പ് ക്രമേണ പ്രതികൂലമായ രീതിയിൽ ബാധിച്ചു. അഹിംസയുടെ പ്രവാചകനായ ശ്രീബുദ്ധൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ തന്നെ ഹിന്ദുമത വിരോധം മൂലം ഹിംസയ്ക്കും അക്രമത്തിനും നേതൃത്വം കൊടുക്കുകയും അശോകനെ പോലുള്ള രാജാദിരാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരിൽ രാജാവ് എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള രാജാദിരാജാക്കന്മാർ, അശോകനെ പോലെയുള്ള രാജാദിരാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിച്ചതോടുകൂടി ആ മതം അന്നത്തെ ഔദ്യോഗിക മതമായി ഉയരുകയും ചെയ്തു. ഈ സാഹചര്യം ഉപയോഗിച്ച് ബുദ്ധമതക്കാർ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും മൂർത്തികളെ തച്ചുടക്കുകയും ചെയ്തു. മാത്രമല്ല ഹൈന്ദവ സന്യാസികളെയും അവർ കൊല്ലാൻ മടിച്ചില്ല. ഭാരതത്തിലെ പുരാതനമായ നിരവധി ക്ഷേത്രങ്ങൾ ഇപ്രകാരം ബുദ്ധമതക്കാരാൽ നശിക്കപ്പെടുകയാണ് ചെയ്തത്. ബദരീനാഥ്, കേദാർനാഥ് എന്നിവയും അവയിൽ ഉൾപ്പെടുന്നു. എപ്പോഴാണ് ശങ്കരാചാര്യർ കേരളത്തിൽ അവതരിക്കുന്നത്? അദ്ദേഹം രാജ്യം മുഴുവൻ പര്യടനം നടത്തുകയും ഹിന്ദുമത പ്രചാരണം നടത്തുകയും അവിടെയൊക്കെ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൂതനായിരുന്ന ആ മഹാമാന്ത്രികൻ പലപ്പോഴും ബുദ്ധമതക്കാരുടെ പീഡനങ്ങൾക്കിരയായിട്ടുണ്ട് എന്ന് ആ നാഗാസ്വാമി പറയുകയാണ്. അങ്ങനെ നിർഭയനായ ശങ്കരാചാര്യർ ഹിന്ദു സന്യാസിമാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പുതിയ വിഭാഗം സന്യാസികൾക്ക് രൂപം നൽകുകയാണുണ്ടായത്. അതാണ് നാഗാസ്വാമിമാർ എന്നറിയപ്പെടുന്നത്. അവരുടെ വസ്ത്രധാരണ രീതി കൗപീനം മാത്രമായിരുന്നു. കായ്കനികൾ ഭക്ഷിച്ച് തൃശൂലവുമേന്തി കാടുകളിൽ സഞ്ചരിക്കുന്ന നാഗാസ്വാമിമാർക്ക് ഒരേ ഒരു കർമ്മമാണ് ഉണ്ടായിരുന്നത്: ഹിന്ദുമതത്തെയും സനാതനധർമ്മത്തെയും പരിരക്ഷിക്കുക. നൂറ്റാണ്ടുകളായി ആ കർമ്മം അവർ നിർവഹിക്കുകയാണ്. ശങ്കരാചാര്യൻ്റെ ജീവിതത്തെയും അദ്ദേഹം അനുഷ്ഠിച്ച അമാനുഷിക ധർമ്മങ്ങളെയും പറ്റി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നാഗാസ്വാമിയോട് യാത്ര പറഞ്ഞ് ഗുഹയിൽ നിന്നിറങ്ങി. പിന്നീട് സമതല പ്രദേശത്തെത്തുകയും അതിൻ്റെ നാല് ചുറ്റും പർവ്വതങ്ങളുടെ ഒരു കോട്ട തന്നെ നിലകൊള്ളുന്നതായിട്ടും അദ്ദേഹം കാണുകയാണ്. അതിൻ്റെ വടക്കേറ്റത്ത് ഒരു പൊട്ടുപോലെ കേദാർനാഥ് ക്ഷേത്രവും കാണപ്പെട്ടു. അദ്ദേഹം കേദാർ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തുകയും പാണ്ഡവന്മാരാൽ നിർമ്മിതമാണെന്ന് കരുതുന്ന ആ ക്ഷേത്രം കാഴ്ചയിൽ അതിമനോഹരമായ ഒരു മന്ദിരമായി കാണപ്പെട്ടു. അതിൻ്റെ രചനാരീതി ശ്രദ്ധിച്ചപ്പോൾ അത് രണ്ട് പൗരാണിക വാസ്തുശില്പകലയല്ലെന്നും ഗ്രീക്ക് റോമൻ ശൈലിയാണ് അതിൽ തെളിഞ്ഞു നിൽക്കുന്നതായും അദ്ദേഹത്തിന് മനസ്സിലായി. കേദാർ ക്ഷേത്രം നിരവധി തവണ നശിപ്പിക്കപ്പെട്ടതും പുനർനിർമ്മാണം നടന്നിട്ടുള്ളതുമാണ്. കരിങ്കല്ലും മാർബിളും ഉപയോഗിച്ചാണ് ആ മന്ദിരം പണിതിരുന്നത്. പാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയും കരിങ്കല്ലിൽ കൊത്തിയ മൂർത്തികൾ ഇരുവശങ്ങളിലുമായി നിലകൊണ്ടു. അതിൻ്റെ രചനാരീതിയിൽ നിന്നും അതിൻ്റെ ഗോപുരത്തെക്കാളും പ്രാചീനമാണ് എന്ന് മനസ്സിലായി. ഉള്ളിൽ ശ്രീകോവിലിൽ അനാദ്യായ ആ ശിവലിംഗം കണ്ടു. മൂന്ന് ശിഖരങ്ങളോടുകൂടി ഒരു പാറയായിരുന്നു അത്. നടുവിലുള്ള ശിഖരത്തിന് ഉയരം കൂടുതലുണ്ട്. കേദാർനാഥ് ക്ഷേത്രവും ഉത്തരാഖണ്ഡിലുള്ള മറ്റു ക്ഷേത്രങ്ങളെ പോലെ വർഷത്തിൽ 6 മാസമേ തുറക്കാറുള്ളൂ. ഇതാണ് കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത.